ഇന്ന് പകൽകാലം കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ഒരവസരം കൂടെ ദൈവത്തിന്റെ വിശ്വസ്തത അനുവദിച്ചത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേട്ടു. യാക്കോബിന്റെ ജീവിതത്തിൽ അവനെ നടത്തിച്ചു കൊണ്ടുപോയ സൂര്യൻ അസ്തമിച്ചു. ഇന്ന് ലോകത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കുടുംബങ്ങളെ നയിച്ച, പല രാജ്യങ്ങളെ നയിച്ച, പല അനുഭവങ്ങളും അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിങ്കിൽ നിന്ന് യാക്കോബ് പ്രത്യേകം ഒരു വിടുതൽ അനുഭവിച്ചതുപോലെ ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ പലതും അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും വണ്ണം ക്ഷമയോടെ കാത്തിരിക്കുന്ന അനുഭവങ്ങളുമായി മുൻപോട്ടു പോകുവാൻ വിശുദ്ധന്മാരായ നമ്മളെ ഒരുമിച്ച് കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലത്തെ വചനധ്യാനത്തിനായി 107-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതാണ് ഈ മെസ്സേജിന്റെ ടൈറ്റിൽ, ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹിസ് അൺഫെയിലിംഗ് ലവ് ആൻഡ് ഹിസ് വണ്ടർഫുൾ ഡീഡ്സ്. ദൈവത്തിന് സ്തോത്രം. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. രാവിലെ സമയം പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഇടപെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആഴം അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. കുടുംബങ്ങൾക്ക്, വിശുദ്ധന്മാർക്ക് അത് അനുഗ്രഹമായി തീരും. ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിൽ വിടുതലുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. രാവിലെ സമയം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവിനിൽ എന്നോടൊരു പ്രത്യേക ഭാരം തരികയുണ്ടായി. അത് ഈ വചന ധ്യാനത്തിന് മുൻപ്, വചന പങ്കുവയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് അത് ചെയ്യേണ്ടതാണ്. സ്തോത്രം. ഒരു മഹാവിപത്തിലൂടെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, നാം കാണുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് നമ്മുടെ മാതൃ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ഗൗരവമേറിയ നിമിഷങ്ങളാണ് ഇതൊക്കെയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, അവിടെ ഇരുന്നു കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കരങ്ങൾ കൊടുക്കുക. സ്തോത്രം. നിങ്ങൾ അടുത്തിരിക്കുന്ന ആരാണോ അവർക്ക് കരങ്ങൾ കൊടുക്കുക. നാം വലിയൊരു സ്തോത്രം ബാറ്റിൽ ഫീൽഡിൽ പ്രാർത്ഥനയിലൂടെ ജയമെടുക്കാൻ ആഗ്രഹിക്കുക. നാം ഒരുമിച്ചല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശുദ്ധന്മാർ ജാഗരിക്കുന്ന പ്രത്യേക നാളുകൾ. താങ്ക് യു ലോർഡ്. അതിനായി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് താഴാം വിനയപ്പെടാം. ശേഷാൽ ബ്രദർ ഫിന്നി പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ജിജിയും തന്റെ മാതാവും അവരെയൊക്കെ എനിക്ക് വളരെ പരിചയമുണ്ട്. ആത്മീയ ബന്ധം പുലർത്തുന്നവരും പുലർത്തിയവരുമാണ്. സ്തോത്രം. അവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കേണ്ട ആവശ്യകതയുണ്ട്. പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ഇൻഡോറിൽ കഴിഞ്ഞ 10-60 വർഷങ്ങളായി 1960 നാളുകളിൽ അവിടെ ചെന്ന് കർത്താവിന്റെ വേല ചെയ്ത, പക്ഷേ ജെ ശ്യാമുവൽ തന്റെ ഭാര്യ തന്റെ മകൻ ഒരുമിച്ച് ഈ കോവിഡിനാൽ പിടിക്കപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നിത്യതയുടെ പരദേശയിൽ അവരെത്തിച്ചേർന്നു. ഗുജറാത്തിൽ പല ദൈവദാസന്മാർ സ്തോത്രം ഈ ഭീകരമായിരിക്കുന്ന സ്തോത്രം അസ്വസ്ഥകൾ മുൻപാകെ ജീവൻ പൊലിഞ്ഞവർ നിത്യതയിൽ പോയി. നാം ഒരുമിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത്, സ്തോത്രം ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് എന്നീ സ്റ്റേറ്റുകൾ, പ്രത്യേക സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഡൽഹി സ്റ്റേറ്റ്, കേരളം. ഹല്ലേലൂയ. സ്തോത്രം. മൊത്തം മൊത്തം നമുക്ക് ഇന്ന് പകൽ കാലം ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഊടാമാനാശന്തനാരവാസിയ നമുക്ക് ഒരുമിച്ചായിരിക്കാം, ഒരുമിച്ചായിരിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഭൂതലവും ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണ്. ലോർഡ് ഐ താങ്ക് യു. ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഉള്ളം നൊമ്പരപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ ഉള്ളം ഭാരപ്പെടുന്നുണ്ട്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിഷൻ ദൗത്യങ്ങളുമായി കടന്നുപോയ പല ദൈവദാസന്മാർ ഈ ഭീകരമായിരിക്കുന്ന രോഗത്തിന്റെ അടിമയിൽപ്പെട്ട് അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നിത്യതയുടെ പറദീസിൽ വിശ്രമത്തിനായി കടന്നു ഒഴിക്കുക. ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻഡോർ മേഖലകളിലും ഗുജറാത്തുകളിലും സ്തോത്രം ഡൽഹിയുടെ വ്യത്യസ്ത മേഖലകളിലും ഞങ്ങൾക്ക് പരിചിതരായിട്ടുള്ള ധാരാളം പ്രിയപ്പെട്ടവർ ദൈവദാസന്മാർ ലോകത്തോട് യാത്ര പറഞ്ഞു, കർത്താവേ ഞങ്ങൾ ഇത് പകൽകാലം വേദനയോട് സഭയായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് നീ സൈന്യങ്ങളുടെ യഹോവയാകുന്നു എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ ഏറ്റുപറയുന്നു. നസ്രേനായിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ അന്ധകാരത്തിന്റെ ശക്തി ഞങ്ങളുടെ രാജ്യത്തു നിന്ന് മാത്രമല്ല പല മണ്ഡലങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. Lord, I thank you. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായ ആത്മഭാരത്തോടെ വേദനയുള്ള ഗതിയത്തോടെ ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നപ്പ ഞങ്ങൾ കുറങ്ങേണ്ട സമയമല്ലെന്നറിയാം, കളിക്കേണ്ട സമയം ഇതല്ലെന്നറിയാം. ഓ താങ്ക് യു ലോർഡ്, ഞങ്ങൾ തീക്ഷ്ണതയുള്ള ഗതിയത്തോടെ ഈ വിശുദ്ധ സഭായോഗത്തിന്റെ ഈ പ്രത്യേക ലിങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോ സ്തോത്രം നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, MP വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഡൽഹി സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഈ ലോകാണു ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുമോ ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾ ആത്മാവിനാൽ ബലപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ ഒരുമിച്ച് യോജിച്ചുകൊണ്ട് നസ്രേനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ കൽപ്പിക്കട്ടെ. അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും ഈ സഭായോഗത്തിൽ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശേഷാൽ പ്രിയപ്പെട്ട ജിസി ബ്ലസി, പ്രിയപ്പെട്ട ഫിന്നിയുടെ അമ്മയ്ക്കും മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോർഡ്, നിന്റെ കർത്ത വിശ്വസ്തതയുടെ ചിറകിൻ കീഴിൽ അവരെ സൂക്ഷിക്കണമേ. ഇൻഡോറിലുള്ള ആ ദൈവദാസന്റെ കുടുംബങ്ങൾ, മറ്റുള്ളവരുണ്ട് അവിടെ ശ്രമിക്കുന്നവർക്കായി സ്തോത്രം. വചനത്തിലൂടെ അവർ ആശ്വാസം കണ്ടെത്തണല്ലോ. പരിശുദ്ധാത്മാവേ നീ സഹായിക്കണമേ, സഹായിക്കണമേ പിതാവേ. നന്ദി യേശുവേ, നന്ദി ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ മേഖലകളിൽ സഭയായി നമ്മളെ എല്ലാവരെയും അവിടെവിടങ്ങളിൽ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, നടത്തുന്ന എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ മുൻഭാഗത്ത് താഴും. നമുക്കൊരു യോഗ്യതയും പറയാനില്ല. നമ്മൾ വിശുദ്ധിയിൽ പെർഫെക്റ്റ് അല്ല. ധാരാളം ബാലിശ്യതകളും കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപയാണ് ഈ രാജ്യത്ത്, ഈ പ്രത്യേകമായിരിക്കുന്ന പ്രതിസന്ധി മേഖലകളിലും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് മുൻപാകെ എളിവനും പിനിയപ്പെടും, അവനെ കൂടുതൽ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഈ പ്രത്യേക സങ്കീർത്തന ഭാഗത്ത് നാല് ഘട്ടങ്ങളിലായി, നാല് വാക്യങ്ങളിൽ, നാല് വചനങ്ങളിൽ ഇതേ കാര്യം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നത് സ്തോത്രം എന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ കർത്താവ് ധാരാളം കാര്യങ്ങളാണ് എനിക്ക് അതിൽ നിന്നുള്ള റെവലേഷൻ തന്നത്. ദൈവത്തിന് സ്തോത്രം. ആദ്യം അതിന് എട്ടിലാണ്, 107:8. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. 15. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. 21. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ വേർഡ്സ് 31, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ആരാധിക്കാൻ കടന്നു വരുമ്പോ, ദൈവസഭയായി നാം കടന്നു വരുമ്പോ, ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് പുകഴ്ചകൾ അർപ്പിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് നന്ദി കൊടുക്കുക. ദൈവത്തിന് സ്തുത്രം. മറ്റൊന്നും ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, അവന്റെ നന്മകളെ ചൊല്ലി മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർത്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തെ സ്തുതിക്കുവാൻ എപ്പോഴും തുനിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നാല് മേഖലകളിൽ, നാല് വചനങ്ങളിൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇതെടുത്തു പറയുന്നുണ്ട്. അതിന്റെ വിശുദ്ധീകരണത്തിനേക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നാല് വചനങ്ങൾ വായിക്കുമ്പോഴും മറ്റൊരു വചനം കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. വേഴ്സ് 13, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങൾ നിരക്ഷിച്ചു. സ്തോത്രം. വേഴ്സ് 28, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽകാലം സഭായോഗത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് പല വിഷയങ്ങളുടെ മുൻപാകെ നിലവിളിച്ചപ്പോൾ ദൈവം ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട് അവന്റെ നന്മയോർത്തുകൊണ്ട് മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകുക, ദൈവത്തെ സ്തുതിക്കുന്നവരാകുക. ഇതൊരു പ്രഭാഷണത്തിന്റെ ചിന്തയല്ല, ഇതൊരാത്മീയ എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞത്. ആത്മീയ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട, നാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വ്യത്യസ്തമായിരിക്കുന്ന പ്രവൃത്തികളെ കണ്ടുകൊണ്ട് വിടുതലുകളെ നേരിൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകുക, ദൈവത്തെ സ്തുതിക്കുന്നവരാകുക. അതിന്റെ നാലാം വാക്യത്തിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. ദൈവത്തെ സ്തുതിക്കുവാനുണ്ടായ ഒരു കാരണം മാനുഷ്യമായിരിക്കുന്ന സംരക്ഷണമില്ലാത്ത മേഖലകളിൽ, മാനുഷ്യമായിരിക്കുന്ന ഒരു വഴി തെരഞ്ഞെടുക്കാൻ പറ്റാത്ത ആ മരുഭൂമിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ച ആ മണ്ഡലങ്ങളിൽ, ദൈവത്തിന് സ്തോത്രം, അവർ ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് പകൽകാലം ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ പല സന്ദർഭങ്ങളിലായി അലഞ്ഞ് തിരിഞ്ഞ് എങ്ങനെ മുൻപോട്ട് പോകും, മുന്നിൽ നോക്കിയാൽ ശൂന്യതയല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ കാലുകൾ മുൻപോട്ട് എടുത്തു വയ്ക്കുവാൻ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അലഞ്ഞ തിരിഞ്ഞ നിമിഷങ്ങൾ ഈ ഓൺലൈനിൽ ദൈവത്തെ ആരാധിക്കുന്ന ചില വിശുദ്ധന്മാരെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഓ ദൈവത്തിന്റെ നന്മയോർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ഈ രാജ്യത്ത് വന്നപ്പോഴും കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആളില്ലാതെ, കൈത്താങ്ങൾ തരുവാൻ ആരില്ലാതെ വിഷമസന്ധികളിലൂടെ പോയ നാളുകൾ ഒറ്റെങ്കിലോ അവിടെ ദൈവമല്ലാതെ നമുക്ക് ആരുണ്ടായിരുന്നു തുണ? യാക്കോബിന്റെ ദൈവമല്ലാതെ ആരുണ്ടായിരുന്നു നമുക്ക് തുണ? എന്റെ പകൽകാലം അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നുമല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ നന്മകളെ ചൊല്ലി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ചൊല്ലി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. ഏഴാം വാക്യത്തിൽ അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴിയിൽ നടത്തിയത് ദൂത ദുഷ്ടനായിരിക്കുന്ന പിശാചിന്റെ അനേകരെ ചൊവ്വല്ലാത്ത വഴികളിലൂടെ നടത്തി പീഡിപ്പിക്കുകയും തകർക്കുകയും ജീവിതത്തിന്റെ നിരാശയുടെ നീർച്ചുടിയിൽ കൊണ്ടെത്തിച്ച അടിത്തറ പോലും നശിപ്പിക്കേണ്ടതിനെ ആഗ്രഹിക്കുമ്പോ ഈ വാക്തത്വത്തെ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ചൊവ്വയുള്ള വഴിയിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം. അതിന്റെ പന്ത്രണ്ടാം വാക്യം, ഇടറിപ്പോകേണ്ട സാഹചര്യങ്ങളിൽ, ഇടറി വീഴേണ്ട സാഹചര്യങ്ങളിൽ, സഹായിപ്പാൻ ആരുമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ നന്മയെ ചൊല്ലി അവർ ദൈവത്തെ സ്തുതിച്ചു. പതിനാറ്, ഇതെല്ലാം ഒരു ദൂതായിട്ട് എടുത്തോണം കേട്ടോ. ഹല്ലേലൂയ. അവൻ താമ്ര കഥകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രവചന ഗ്രന്ഥത്തിലുണ്ട്, കോരേശിനോട് യഹോവയായ ദൈവം പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വചനം എന്നെ വളരെയധികമായി സ്പർശിക്കുകയുണ്ടായി. കോരേശിനോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് മുൻപായി നടക്കും, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളയും, താമ്ര കഥകൾ തന്നെ നിനക്കായി തുറക്കും. എന്ന് പറഞ്ഞാൽ താമ്ര കഥകളെ തുറക്കാൻ മാനുഷ്യ ഭുജങ്ങൾക്ക് ശക്തിയില്ല. ആ കഥകളിൽ ഇട്ടിരിക്കുന്ന ഓടാമ്പലുകളെ തുറക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. എന്നാൽ താമ്ര കഥകളെ തുറക്കുന്ന ദൈവം, ഇരുമ്പോടാമ്പലുകളെ മുറിക്കുന്ന ദൈവം ഇന്ന് നമുക്കായി ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്ര. അല്ലേ ഹല്ലേലൂയ. ഓ റബാലബ ശബ്ദനാരബാസിയ. Praise God. 29, അവർ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി. ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവരെ ദൈവം എത്തിച്ചു. ഈ വചനം ഇറ്റ് ഇസ് എ ഹോപ്ഫുൾ വേർഡ്. ഇതൊരു പ്രത്യാശയുടെ വാക്തത്വമാണ്, പ്രത്യാശയുടെ വാക്തത്വമാണ് ഇത്. കൊടുങ്കാറ്റിനെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ശാന്തമാക്കിയിട്ടുണ്ട്. അതെ, കർത്താവ് തന്നെയാണ് സ്തോത്രം ശിഷ്യന്മാർ സഞ്ചരിച്ച നൗകയ്ക്കെതിരെ വന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ തന്നെ. പ്രൈസ് ഗോഡ്. തിരമാലകൾ അടക്കിയവൻ ദൈവമാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ ദൈവമാണ്. ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ കൊണ്ടെത്തിച്ചു. ഇന്ന് പകൽകാലം പ്രൈസ് ഗോഡ്, പ്രതിസന്ധിയുടെ ചിന്തകളാൽ ആരെങ്കിലും ഈ വചനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ലിവിംഗ് പ്രൊമിസസ് ആയിട്ട് നിങ്ങൾ എടുത്തുകൊള്ളുക. സ്തോത്രം, ഹല്ലേലൂയ. ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ടെത്തിക്കുന്ന സർവശക്തനായ ദൈവം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഐറ്റോറിൽ മരിച്ച ദൈവദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലമൊന്നും എനിക്ക് വേണ്ടതിൽ അറിയാൻ മേല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പല ന്യൂസുകൾ വന്നപ്പോൾ എനിക്ക് വായിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. ആ ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു മിഷണറി എന്ന നിലയിൽ, താൻ അനുഭവിച്ച ക്ലേശങ്ങൾ, താൻ അനുഭവിച്ച കഷ്ടപ്പാടിൽ 25 വർഷങ്ങൾ വാടക വീടുകളിൽ താമസിച്ച് പട്ടിണിയും പൈതാകവും പ്രയാസങ്ങളൊക്കെ സഹിച്ച് ഒരു സൈക്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. 25 വർഷം തന്നെ ആ ദൈവദാസൻ ആ സൈക്കിൾ ഉപയോഗിച്ചു. ഹല്ലേലൂയ. താൻ നിശ്ചയത്തിലേക്ക് പോകുന്നതിന് മുൻപ് 480 വിശ്വാസികളുള്ള ഒരു ആത്മീയ സഭയുടെ ധാരാളം പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിച്ച് പല സ്ഥലങ്ങളിലേക്ക് വിടത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ശാന്ത തുറമുഖത്ത് ദൈവകർത്താവിന്റെ ദാസനെ കൊണ്ടുപോയി. ഈ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എനിക്ക് ബഹുമാനമുള്ള പല ദൈവദാസന്മാരാണ് പാസ്റ്റർ വി എ തമ്പി. തന്റെ ഒരു സന്ദേശം മീഡിയയിലൂടെ ഇപ്പോൾ പലരും കേൾക്കുന്നുണ്ട്. തന്റെ ആ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞത് ഞാൻ കേട്ടു. 80 വർഷങ്ങൾക്കുള്ളിൽ താൻ കാണാത്ത വലിയ വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2-ാം ലോകമഹായുദ്ധത്തെ കുറിച്ച് തന്നെ എടുത്തു പറയുന്നുണ്ട് അതിനകത്ത്. പട്ടിണിയുള്ള പൈതാകമുള്ള നാളുകൾ. ദൈവത്തിന് സ്തോത്രം. ദൈവജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണരേണ്ട കാലഘട്ടമാണെന്ന് താൻ പ്രത്യേക എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അനേക അനുഭവ സമ്പത്തുള്ള ദൈവദാസന്മാർ നമ്മളെ വിളിച്ചു പറയുന്നത് കൊടുങ്കാറ്റുകൾ ശാന്തമാക്കപ്പെടുന്നത്, തിരമാലകൾ അമർത്തപ്പെടുന്നത്, ശാന്ത തുറമുഖത്തെത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ച വിഷയങ്ങളാണ്. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, ഈ സഭായോഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ചില തിരമാലകൾ അടങ്ങുവാൻ പോകുകയാണ്, ചില കൊടുങ്കാറ്റുകളെ ദൈവം പിടിച്ചു കെട്ടുവാൻ പോകുകയാണ്. ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ കൊണ്ടെത്തിക്കുവാൻ പോകുകയാണ്. അത് കൊണ്ട് യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്തുതിക്കട്ടെ. ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം. അവന്റെ നന്മകളെ ചൊല്ലി, അവന്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, അവന്റെ അത്ഭുത പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളാണ്. അതെല്ലാ കാര്യങ്ങളും പറയാൻ എനിക്ക് സമയമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിച്ച ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ദൈവമേ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ വിശുദ്ധന്മാരില്ലാഞ്ഞിട്ടാണോ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ മഹാമാരി മനുഷ്യരെ പീഡിപ്പിച്ച് ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരി എന്തുകൊണ്ട് മാറുന്നില്ല? ദൈവം എന്നോട് പേഴ്സണലായിട്ട് പല കാര്യങ്ങൾ വചനത്തിലൂടെ ഇടപെടാൻ തുടങ്ങി. അതിലൊന്ന്, ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് അർപ്പിക്കേണ്ട പലതും സകല യൂണിവേഴ്സിലുള്ള ജനങ്ങൾ കവർന്നെടുത്തു. അവരവരെ തന്നെ വെളിപ്പെടുത്തുവാൻ, അവരവരുടെ ഭരണങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മുൻപോട്ട് പോയപ്പോ സ്തോത്രം, ദൈവത്തെ അറിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ പല നിലകളിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവർത്തന പുസ്തകം 29:4 വായിക്കുന്നു, അതെന്നെ വളരെ സ്പർശിച്ച വാക്യമാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ പലതാണ്. എന്നാൽ ആ കൂട്ടത്തിൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വിഷയം, ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരിപ്പ് പഴകിയിട്ടുമില്ല. ഇതിനു മുൻപ് ദൈവം കൊടുത്ത ദൈവിക പ്രമാണങ്ങളോട് ഇവർ വിശ്വസ്തത പുലർത്തുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. 28:58 ഞാൻ വായിക്കുന്നു. 58, നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വവും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രയീമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും, അവ നിന്നെ പറ്റിപ്പിടിക്കും. സ്തോത്രം, ഈ ന്യായ പ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാണെങ്കിലും ദൈവത്തിന്റെ പുസ്തകത്തിൽ പോലും രേഖപ്പെടുത്താത്ത മഹാവ്യാധികൾ ഈ ലോകത്തെ പറ്റിപ്പിടിക്കും, ഈ ലോകത്തെ ആവരണം ചെയ്യും. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ലേ? പണ്ടൊക്കെ എന്തെങ്കിലും വന്നാൽ ഒരാഴ്ച കണ്ടോ 10 ദിവസം കൊണ്ടോ മാറിപ്പോകും. നിപ്പ വന്നപ്പോൾ അധികം നാൾ നിന്നില്ല. അതുപോലെ പല പ്രതിസന്ധികൾ വന്നപ്പോൾ അധികം നാൾ നിന്നില്ല. 1918 രൂപം കൊണ്ട സ്പാനിഷ് ഫ്ലൂ അത് ഏകദേശം 2 വർഷങ്ങൾ നിന്നു, പല വേവ്സുകൾ ഉണ്ടായി. അതിനുശേഷം ലോകത്തെ മൊത്തം ഭയപ്പെടുത്തത്തക്ക രീതിയിൽ, ഭീതി കൊടുക്കത്തക്ക രീതിയിൽ സംഭവിച്ചിരിക്കുന്ന വ്യാധിയാണ് നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ, അപൂർവമായ മഹാബാധകൾ. പ്രൈസ് ഗോഡ്, ദൈവം അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല പ്രവചന പുസ്തകങ്ങളിൽ ഇതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ലിങ്ക് ചെയ്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ അതുമായി ലിങ്ക് ചെയ്ത വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതിന്റെ മധ്യത്തിലും ഇസ്രായേൽ മക്കളെ ദൈവം പ്രൊട്ടക്ട് ചെയ്ത കാര്യമാണ് 29:4. എന്താണ്? 40 സംവത്സരങ്ങൾ നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. ഹല്ലേലൂയ. നിങ്ങളും നോക്കിക്കേ, നമ്മൾക്കിത് പറഞ്ഞ് വായിക്കാൻ എളുപ്പമാണ്. എനിക്കൊരു 6 മാസം പുള്ളോൺ ചെയ്യാൻ വിഷമം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് 40 നീണ്ട വർഷങ്ങൾ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത സ്ഥലത്ത് അവർ നടകൊണ്ടപ്പോൾ അവർക്ക് ക്ഷീണം തോന്നാതിരുന്നത് മടുപ്പ് തോന്നാതിരുന്നത് എന്താണെന്നറിയാമോ? അവരോടുകൂടെ സഞ്ചരിച്ച മേഘസ്തംഭം രാത്രി അഗ്നി തൂണ് അവരുടെ ജീവിതത്തിൽ എവിടെയാണോ പ്രൊട്ടക്ഷൻ വേണ്ടത് അവിടെ അവരോടുകൂടെ ദൈവസാന്നിധ്യം ആ നിലകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു, സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല. കണ്ടമാനം ജോഡിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 40 വർഷങ്ങൾ ധരിച്ച വസ്ത്രം ജീർണിക്കാത്തത് മർമ്മം എന്തുവാ? മനുഷ്യൻ കൊടുത്ത വസ്ത്രമായിരിക്കത്തില്ല അത്, മനുഷ്യൻ തയ്യിപ്പിച്ചു കൊടുത്തതായിരിക്കത്തില്ല അത്. ദൈവത്തിന്റെ പ്രത്യേക ക്രമീകരണത്തിൽ ദൈവം അവർക്കത് ചെയ്തത് കൊണ്ട് ദൈവം കൊടുത്ത വസ്ത്രം ജീർണിച്ചില്ല. നമ്മളിന്ന് എത്ര വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും 6, 8, 10 മാസങ്ങൾ കഴിയുമ്പോൾ ഉടുത്തതിനെ പഴഗതിയായി തോന്നിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് പോകുന്ന കാലം. പ്രൈസ് ഗോഡ്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ഒന്ന് മാറിയേച്ച് മറ്റൊന്ന് ഉടുക്കാനില്ലായിരുന്നു. ഈ ദൈവശ്വാസീയമായ വചനമാണല്ലോ, നമുക്കത് വിശ്വസിച്ചുകൂടെ? അതിന്റെ കാരണം ജീർണിക്കാതിരുന്നതിന്റെ കാരണം സ്തോത്രം ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കുള്ളിൽ ഇസ്രായേൽ മക്കൾ നടത്തപ്പെട്ടത് കൊണ്ടാണ്. ഇനി മക്കൾക്ക് ഒരു ആത്മീയ ദൂത് വിളിച്ചു പറയട്ടെ, മനുഷ്യർ തരുന്ന പലതും ജീർണിച്ചു പോകുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ തരുന്ന പലതും സ്തോത്രം നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പൈതലെ ജീർണിക്കാത്ത അനുഭവങ്ങൾ ക്രിസ്തുവിലൂടെ കൈവരിപ്പാനിടയാക്കി തീർത്ത വിശുദ്ധന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ആദാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചത് സഭയുടെ അംഗമാകുവാനല്ല, അതൊരു ടെക്നിക്കൽ അനുസരിച്ച് ശരിയാ. എന്നാൽ വീണ്ടും ജനിച്ചത് ക്ഷയമില്ലാത്തതും വാട്ടവും മാലിന്യമില്ലാത്തതുമായ അവകാശം പ്രാപിക്കാനാ. ഇന്ന് പകൽകാലം സ്തോത്രം ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ക്ഷയമില്ലാത്ത മാലിന്യമില്ലാത്ത വാട്ടമില്ലാത്ത അവകാശത്തെ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നോക്കിക്കൊണ്ട് തുടർമാനം യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. അവൻ ഉടുപ്പിക്കുന്ന വസ്ത്രം ജീർണിക്കുന്നതല്ല, നീതിയുടെ വസ്ത്രം ജീർണിക്കേണ്ടതല്ല, രക്ഷയുടെ വസ്ത്രം ജീർണിക്കേണ്ടതല്ല, വിശുദ്ധിയുടെ വസ്ത്രം ജീർണിക്കേണ്ടതല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. കാലിലെ ചെരുപ്പ് പഴകിയിട്ടില്ല. ഇതെന്തോ ചെരുപ്പാ, ലോകത്തിന്റെ കമ്പനികൾ ഇന്നിറക്കുന്ന ചെരുപ്പുകൾ കൂടി വന്നാൽ 6 മാസത്തിനകം തേച്ചു പോകും, അത്രേ ഗ്യാരണ്ടി ഉള്ളൂ. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നൊക്കെ ഇറക്കുന്ന വീട്ടുപകരണങ്ങൾക്കും സാമഗ്രികൾക്കൊന്നും ആയുസില്ലെന്നേ. 5 വർഷം കഴിഞ്ഞ ത്രോ ഇറ്റ് ആൻഡ് യൂസ് എന്നുള്ള സിസ്റ്റം അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ ചിന്തയിൽ പറയില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ചെരുപ്പുണ്ടല്ലോ, മരുഭൂമിയിൽ മൈലുകൾ മൈലുകൾ നടന്നിട്ടും അത് തേയാത്ത ചെരുപ്പാണ്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ആ ചെരുപ്പ് കിട്ടുമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴിൽ യാത്ര ചെയ്യുന്നവരാണ്. എഫേസ്യ ലേഖനത്തിൽ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം എന്നുണ്ട്. പ്രൈസ് ഗോഡ്. അത് തേയുന്ന ചെരുപ്പല്ല. സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് തേയത്തില്ലെന്നേ. പ്രൈസ് ഗോഡ്. അല്ലേലൂയ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സുവിശേഷം ഉണ്ടല്ലോ, ദൈവത്തിന്റെ ദൂതുണ്ടല്ലോ, അത് തേയുന്നതല്ല, അത് മാറ്റുകൂടിക്കൊണ്ടിരിക്കുന്നതാണ്. സ്തോത്ര, ഇന്ന് പകൽകാലം ഈ വലിയ ദൈവത്തെ സേവിക്കാൻ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായല്ലോ പ്രിയപ്പെട്ടവരെ. ആരാധിക്കുന്ന ദൈവം കേവലം ഭാവനയിൽ കാണുന്നവനല്ല. ആ ദൈവത്തെ ക്രിസ്തുവ വെളിപ്പെടുത്തത്, ആ ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതവുമായിട്ട് അംഗീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചു. അല്ലേലൂയ. ദൈവം തരുന്നത് ജീർണിക്കുന്നതല്ല, ദൈവം തരുന്നത് പഴക്കം വരുന്നതല്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽകാലം ആത്മീയ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പുതിയ നിയമ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ ശുശ്രൂഷകളും തേഞ്ഞു പോകുന്നതല്ല, ജീർണിച്ചു പോകുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അല്ലേലൂയ. പാടിയത് കൊണ്ട് സ്തോത്ര പാട്ടിന് പഴക്കം വരുന്നില്ല, സങ്കീർത്തനം വായിച്ചത് കൊണ്ട് ആ സങ്കീർത്തനത്തിന് പഴക്കം വരുന്നില്ല. മനസ്സ് പഴകിയത് കൊണ്ട് അതിനെ പഴക്കമായി തോന്നുന്നത്, മനസ്സ് പഴകിയത് കൊണ്ട് പ്രസംഗത്തെ പഴക്കമായി എടുക്കുന്നത്, മനസ്സ് പഴകിയത് കൊണ്ട് നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തത്, മനസ്സ് പഴകിയത് കൊണ്ട് സ്തോത്രം ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്തത്, മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരാത്മീയ പ്രക്രിയ എന്ന ക്യാരക്ടർ ദൈവത്തിന്റെ മക്കൾക്കെന്നും ദൈവം തന്നിട്ടുണ്ട്. Praise God. Hallelujah. അസ്ത്രം മാറും പോലെ കുടുംബജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ, Praise God. ദൈവം തന്നതിന് പഴക്കമില്ലെന്ന്, ദൈവം ഏൽപ്പിച്ചതിന് ജീർണത സംഭവിച്ചിട്ടില്ല. Praise God. നമുക്ക് ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരായി തീരാ. കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് നിന്റെ നന്മകളെ ഓർത്ത് അതിന് സ്തുതി പാടുവാനാണ്, നിന്റെ പ്രവൃത്തികളെ ഓർത്ത് സ്തുതി പാടുവാനാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഓ മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി നിനക്ക് സ്തുതി പാടുവാനാണ്. ഞാൻ എന്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്റെ അപേക്ഷ കേട്ടു. വിശ്വസിക്കാം. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം. നമുക്ക് ഒരുമിച്ച് പറയാം, ദൈവത്തിന്റെ നന്മകളെ ചൊല്ലി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ചൊല്ലി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിലെ ആത്മീക ക്രിസ്തീയ ജീവിതം വിജയത്തോടെ നയിക്കാം. പ്രത്യേകിച്ച് ഈ പാൻഡമിക് പീരീഡ് പലതും കേൾക്കുമ്പോൾ, പലതും കാണുമ്പോൾ നമുക്ക് ഭാരം വരാം, നമുക്ക് ദുഃഖം വരാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്നേഹിത അനുഗ്രഹിതായ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാർ ലോകത്തോട് യാത്ര പറയുമ്പോൾ മനുഷ്യ പ്രകൃതിയിൽ നാം ദുഃഖിച്ചെന്നിരിക്കാം, മനുഷ്യ പ്രകൃതിയിൽ നാം കരഞ്ഞു എന്നിരിക്കാം. ആ സമയത്ത് ഒരു ഭാരം തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഒരു ആത്മഭാരം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കത് ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്. ചിലവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ പറ്റും, അവർക്ക് സ്തോത്രം കർത്താവ് ബലപ്പെടുത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേ പറ്റും നമുക്ക്, മറ്റൊന്നും ചെയ്യാൻ മേല. മനുഷ്യന്റെ സമ്പാദിച്ച പണം ഒന്നിനും തികയത്തില്ല. പ്രൈസ് ഗോഡ്. സിറ്റുവേഷൻസ് പലതും മാറിയെന്നിരിക്കാം. ഇന്ന് പകൽകാലം അവന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടാം. ഒരുപക്ഷെ സ്വല്പം സമയം പോയെന്ന് എനിക്കറിയാം, ക്ഷമിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ച ദൂത് എന്റെ ദൈവസഭയുമായി ഞാൻ പങ്കുവെച്ചിരിക്കുക. അവന്റെ നന്മയെ ചൊല്ലി സ്തുതിക്കുന്നവരാകാം, അവന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുന്നവരാകാം. ഈ വചന ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് ദാസനും സഭയ്ക്കും നന്ദി. തുടർമാനും പ്രാർത്ഥനയിൽ നമുക്ക് നിരന്തരമായിട്ട് ഓർക്കാം.